പ്രൈസ് ദ ലോർഡ്. ഈ പ്രതികൂല സാഹചര്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഒന്നിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ ദൈവം തന്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. സങ്കീർത്തനം 145:20 യഹോവ തന്നെ സ്നേഹിക്കുന്നവരെ പരിപാലിക്കുന്നുവെന്ന് കാണാം. ആ പരിപാലനമാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് മെയ് മാസത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാർച്ച് ഏപ്രിൽ മാസത്തിൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ യെരുശലേം 10 കാര്യങ്ങളുടെ നിഴൽ എന്ന വിഷയത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. അതിലെട്ടെണ്ണം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. തുടർന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാം. ആദ്യമായി നിത്യജീവന്റെ നിഴൽ യെരുശലേം, ഷാഡോ ഓഫ് ഇറ്റേണൽ ലൈഫ് ജെറുസലേം. ഇതിനാധാരമായി രണ്ട് വാക്യങ്ങളാണ് എടുക്കുന്നത്. ഒന്ന്, വെളിപ്പാട് പുസ്തകം 3:12, ബുക്ക് ഓഫ് റെവലേഷൻ chapter 3:12, ആൻഡ് 1 John 2:25, 1 Johannan 2:25. വെളിപ്പാട് പുസ്തകം 3:12 മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ദയവായി വേദഭാഗങ്ങൾ വേദപുസ്തകം എടുത്ത് വായിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും അവൻ്റെ മേലെഴുതും. മൂന്ന് കാര്യങ്ങളാണ് അവൻ്റെ മേലെഴുതുന്നത്. ആരാ ഈ അവൻ? ജയിക്കുന്നവൻ. ജയിക്കുന്നവനെ ഞാൻ ഒരു തൂണാക്കും, ഒന്നാമത് പറയുന്നു. രണ്ടാമതായി അവൻ്റെ മേൽ ഞാൻ മൂന്ന് പേരുകൾ എഴുതും. ഒന്ന്, എൻ്റെ പിതാവിൻ്റെ നാമം. രണ്ട്, എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അഥവാ സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന പുതിയ നിയമ യെരുശലേമിൻ്റെ പേര്. മൂന്നാമതായി എൻ്റെ പുതിയ പേര്. ഇത്രയും ഞാൻ അവൻ്റെ മേലെഴുതും. മൂന്നാമതായി പറയുന്നത്, ഒരിക്കലും അവിടെ നിന്ന് അവൻ മാറ്റപ്പെടത്തില്ല. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അത് വാഗ്ദത്തമാണെന്ന് 1 Johannan 2:25 നമുക്ക് കാണാവുന്നതാണ്. അമേരിക്കയിലെ ഒരു വലിയ കമ്പനിയുടെ മാനേജരായിരുന്ന ജോൺ ബ്രൗണിന് രാത്രിയിൽ ഉറങ്ങുവാൻ കിടന്നിട്ട് ഒരു തരത്തിലും ഉറക്കം വരുന്നില്ല. അദ്ദേഹം കട്ടിൽ നിന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോൾ, നിനക്ക് ജയിക്കണമെങ്കിൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്ക എന്ന് ചുവരിൽ എഴുതി വച്ചിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. കണ്ണടച്ച് കുറേ നേരം കിടന്നു. എന്നിട്ട് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ വീണ്ടും അത് തന്നെയാണ് കാണുന്നത്. പാപകരമായ ജീവിതം, ദൈവത്തിൽ നിന്നുള്ള അകന്ന ജീവിതം, ഈ നൽകിയ നേട്ടങ്ങളെല്ലാം തന്നെ പരാജിതനാക്കുകയും തൻ്റെ നിത്യജീവൻ നഷ്ടമായിത്തീരുവാൻ കാരണമാകുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വേഗം മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവരാജ്യം അന്വേഷിച്ചുവാൻ അദ്ദേഹം ദൃഢമായ തീരുമാനമെടുത്തു. ദൈവത്തോട് സമ്മതിച്ചു. തുടർന്ന് ഇന്ന് വരെയുള്ള എല്ലാ വിജയവും തൻ്റെ പരാജയമായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുത്ത ദൈവത്തിന് അദ്ദേഹം നന്ദി കരയേറ്റുകയും ചെയ്തു. നമ്മുടെ ജീവിതയാത്ര പരാജയമാകാതെ വിജയമാകണമെങ്കിൽ നാമും നിത്യജീവൻ്റെ അവകാശികളായേ പറ്റൂ. ഈ ഭൂമിയിൽ കുറേയൊക്കെ ആരെയൊക്കെയോ ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്തിട്ട് വെട്ടിപ്പിടിച്ചു കഴിയുമ്പോൾ മനുഷ്യനൊരു ചിന്തയുണ്ട്, അവൻ വിജയശ്രീലാളിതനാണെന്ന്. അല്ല, അവൻ വിജയിക്കണമെങ്കിൽ അവൻ നിത്യജീവൻ അവകാശിയാകണം. അല്ലാതെ ഈ ലോകത്തിൽ എന്ത് നേടിക്കൂട്ടിയാലും അവൻ പരാജയപ്പെട്ടവൻ തന്നെയാണ്. യോഹന്നൻ എഴുതിയ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് കാണാം. അതായത്, നിത്യജീവനെ യേശു ക്രിസ്തുവിൽ കൂടി ദൈവം മനുഷ്യന് ദാനമായി നൽകിയതാണ്. ഒന്ന് യോഹന്നാൻ 2:24-25 വാക്യങ്ങളിൽ നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ എന്ന് കാണുന്നു. ഈ വാക്യം വേദസ്ഥം എടുത്ത് ശ്രദ്ധയോടെ വായിക്കണം. ഈ നിത്യജീവൻ നമ്മിൽ നിന്ന് മാറ്റിക്കളവാൻ സാത്താൻ പല തന്ത്രങ്ങളും നോക്കും. അവിടെ നമുക്ക് തോൽവി സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം പരിശുദ്ധാത്മാഭിഷേകമുള്ളവരായി തീരണം. അതായത് പരിശുദ്ധാത്മ ശക്തി നമ്മെ ജയാളികളാക്കും എന്ന് യേശുവിൻ്റെ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നാന സമയത്ത് യേശുവിൻ്റെ മിശിഹാത്വം അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വെളിപ്പെട്ടു. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് നമുക്ക് അത്ഭുതമായി തോന്നാം. എന്നാൽ പരീക്ഷിക്കപ്പെടുക മാത്രമല്ല പരീക്ഷയെ ജയിക്കുമെന്ന വ്യക്തതയുള്ള ആത്മാവ് പിശാചിനെ തോൽപ്പിച്ച് യേശു ജയാളിയായി തീരുവാനാണ് അപ്രകാരം ചെയ്തത്. ആ പരീക്ഷകൾ ഏതെല്ലാമെന്ന് മത്തായി എഴുതിയ സുവിശേഷം 4:1-11 വരെയുള്ള വാക്യങ്ങൾക്കകത്തുണ്ട്. ആത്മനിറവുള്ളവർ ശക്തരാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ മാളികമുറിയിലെ അനുഭവത്തിന് ശേഷമാണ് ശക്തരായി തീർന്നത്. നാമും യുദ്ധക്കളത്തിലാണ്. നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോടാണ്. ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് ബോധമുള്ളവരായി ജാഗ്രതയോടെ വേണം നാം ജീവിക്കുവാൻ. ആത്മശക്തിയുള്ളവരാകുക, ഇല്ലെങ്കിൽ പരാജയം സുനിശ്ചിതമാണ്. നിത്യജീവനെ മനുഷ്യരിൽ നിന്ന് തട്ടിമാറ്റുക എന്നത് സാത്താൻ്റെ മുഖ്യമായ തൊഴിലാണ്. മനുഷ്യർ നിത്യജീവൻ അവകാശികളായാൽ തൻ്റെ തൊഴിലിനെ അത് ബാധിക്കുമെന്ന് സാത്താന് ശരിക്കറിയാം. അതുകൊണ്ട് ഈ തന്ത്രത്തിൽ വീഴാതിരിപ്പാൻ, അതായത് സാത്താന്യ തന്ത്രങ്ങളിൽ വീഴാതിരിപ്പാൻ നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് മുടക്കുക, പ്രാർത്ഥിക്കാതിരിക്കാൻ എന്തോ മാർഗമുണ്ടെന്ന് നോക്കുക, ഇതൊക്കെയാണ് സാത്താൻ്റെ തന്ത്രങ്ങൾ. എന്നാൽ ആത്മാഭിഷേകമുള്ള ഒരുവന് ഈ തന്ത്രത്തിൽ വീഴാതിരിക്കുവാൻ ദൈവക്കായ പരിശുദ്ധാത്മാവ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും കഴിവ് കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ നിത്യജീവൻ അവകാശികൾ എന്ന ദൈവവചനം എടുത്തു കളയുക എന്നാണ് സാത്താൻ്റെ ലക്ഷ്യം. കർത്താവ് നമ്മളോട് പറഞ്ഞ് നിങ്ങൾ നിത്യജീവൻ്റെ അവകാശികളാണ്, അത് മറിച്ച് നമ്മളോട് പറയുകയാണ് സാത്താൻ്റെ ജോലി. അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം? സ്തുതി, സ്തോത്രം, ആരാധന ഇവയെല്ലാം നമ്മിൽ നിന്ന് ഉയരണം. അതിനെന്ത് വേണം? നാം എറുശലേമിൽ തന്നെ പാർക്കണം. എറുശലേമിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിലാകുക. ദൈവ സാന്നിധ്യത്തിലാകുന്നിടത്ത് സ്തുതിയും സ്തോത്രവും ആരാധനയും എല്ലാമുണ്ട്. സ്തുതിയും സ്തോത്രവും ആരാധനയും സാത്താൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായതുകൊണ്ട് അവൻ അവിടേക്ക് കടന്നു വരാൻ പ്രയാസമാണ്. നിത്യതയിലെ ഭവനത്തിനു വേണ്ടി കരുതാത്തവർ ബുദ്ധിഹീനരാണ്. എപ്പോഴാണ് നിത്യതയിലെ ഭവനത്തിന് വേണ്ടി കരുതേണ്ടത്? നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. ഒരിക്കൽ സഹോദരനായ ഏശാവിനെ ചതിച്ച ശേഷം ഭയന്ന് ഓടിയ യാക്കോബ് എത്തപ്പെട്ടത് അമ്മാവനായ ലാബാന്റെ അടുത്തായി. യാക്കോബ് നിമിത്തം ലാബാൻ അനുഗ്രഹിക്കപ്പെട്ടവനായി. അവൻ്റെ ആയുസ്സും പുഷ്ടിയും എല്ലാം 20 വർഷം ആ ദുഷ്ടൻ ഉപയോഗിച്ചു. ലാബാൻ എന്ന തന്ത്രശാലിയുടെ ചതി മനസ്സിലാക്കിയപ്പോൾ യാക്കോബ് സ്വയം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും? അപ്പോഴാണ് അവൻ സ്വന്തം ഭവനത്തെപ്പറ്റി ഓർക്കുവാൻ തുടങ്ങിയത്. എപ്പോൾ അവൻ സ്വന്തം ഭവനത്തെക്കുറിച്ച് ഓർത്തോ അപ്പോൾ മുതൽ ദൈവം അവനെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം ഭവനത്തെപ്പറ്റി നാം ഓർക്കാറുണ്ട്. അവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നിത്യഭവനം നിങ്ങൾക്ക് ഒരുക്കുവാൻ പോകുന്നുണ്ടെന്നുള്ളത്. ആ നിത്യഭവനത്തിലേക്ക് നിനക്ക് പോകണമെങ്കിൽ ഇവിടെ നീ ഒരുങ്ങിയേ പറ്റൂ. ലോകത്തിൽ തന്നെ ലോകത്തിന് വേണ്ടി നാം സമ്പാദിച്ചതൊന്നും നമ്മുടെ സ്വന്തമല്ല. ഈ ലോകത്തിലെ വാസം നിത്യതയ്ക്കുള്ള ഒരുക്കമാണ്. ഈ ലോകത്തിൽ നിന്ന് തന്നെ നാം ഒരുങ്ങിയിരിക്കണം. ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മുടെ ഒരുക്കം പൂർത്തിയാക്കണം. ഈ ലോകത്തിലെ വാസം നിത്യതയ്ക്കുള്ള ഒരുക്കമായി നാം മാറ്റിയെടുക്കണം. നിത്യജീവനിലേക്കൊന്നും നിക്ഷേപിച്ചിട്ടില്ല എങ്കിൽ ഇന്നതിന് തുടക്കമിടുക. അതിനായി പലതിനെ ചൊല്ലി വിലപിക്കുന്നവരാകാതെ മറിയെ പോലെ നല്ല അംശം ആരും അപഹരിക്കാത്തത് തന്നെ തിരഞ്ഞെടുക്കുക. ലൂക്കോസ് 10:42 പറയുന്നുണ്ട്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അതവളിൽ നിന്ന് ആരും അപഹരിച്ചെടുക്കുന്നില്ല. നാം ആരാണെന്ന് ദൈവം അറിയണം. ഭാരമുള്ള ചുമട് ചുമക്കരുത്, നമ്മുടെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കണം. നമ്മുടെ ശരീരമാകെ ദൈവത്തിൻ്റെ കൈയെഴുത്താണ് ഉള്ളതെന്ന് നാം മറക്കരുത്. ജയാളികളാകുവാൻ അഥവാ നിത്യജീവൻ അവകാശികളായി അവിടെ എത്തുവാൻ ഒന്നാമതായി നാം ചെയ്യേണ്ടുന്നത് ഈ ലോകത്തെ വിടണം. ലൂക്കോസ് 10:28-30 ശ്രദ്ധയോടെ വായിക്കുക. നാം ഈ ലോകത്തെ വിടണം. രണ്ടാമതായി ക്രിസ്തുവിൽ വിശ്വസിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:14-15 വായിക്കുക. മൂന്നാമതായി ആത്മാവിൽ വിതയ്ക്കണം. ഗലാത്യർ 6:8. അപ്പം ജയാളികളാകുവാൻ നമുക്ക് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, നിത്യജീവൻ അവകാശികളാകണം; രണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കണം; മൂന്ന്, ആത്മാവിൽ വിതയ്ക്കണം. ഇപ്രകാരം ജയിക്കുന്നവർക്ക് നിത്യതയിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകം 3:12 മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. അവിടെ വ്യക്തമായി അത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കൽ കൂടെ ആ ഭാഗമെടുത്ത് വായിക്കണം. വചനം കാത്തു സൂക്ഷിക്കുന്നവരായി ശത്രുവിൻ്റെ വാക്കുകളിലും നല്ല സാക്ഷികൾ എന്ന് പറയിപ്പിക്കുവാൻ ഏത് ബലഹീനതയിലും നമുക്ക് കഴിഞ്ഞാൽ. നമ്മെ നോക്കി ശത്രു പറയണം, അവൻ ദൈവത്തിൻ്റെ വചനം കാത്തു സൂക്ഷിച്ചവനാന്ന് ശത്രുവിനെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കണം. ഇപ്രകാരം ഏത് ബലഹീനതയിലും നമുക്ക് കഴിഞ്ഞാൽ ജയാളികളായി അവൻ എഴുതുന്ന പേരുകൾ നമുക്ക് സ്വീകരിച്ച് ആലയത്തിലെ തൂണുകളായി മാറ്റം വരാത്ത പദവി നിത്യതയിൽ പ്രാപിപ്പാൻ നമുക്ക് കഴിയും. പ്രിയമക്കളെ, അതിനായി നമുക്ക് യെരുശലേമിൽ തന്നെ പാർത്ത് ആത്മശക്തിയുള്ളവരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യജീവൻ്റെ അവകാശികളാകുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാണ് ദൈവമേ. കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ലോകത്തിലുള്ള കാര്യങ്ങളെ അന്വേഷിച്ച് ഞരങ്ങുന്നവരാകാതെ നിത്യജീവൻ അവകാശികളാകുവാൻ ആവശ്യമായത് അന്വേഷിച്ച് കണ്ടെത്തുവാൻ, ദൈവവചനത്തിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം. ആത്മാവിൽ നിറയപ്പെട്ടവരായി സാത്താന്യ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനുള്ള കഴിവ് പ്രാപിപ്പാൻ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ. സാത്താന്യം അവൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് മുമ്പോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മ സാന്നിധ്യത്തിൻ്റെ ശക്തി അനുഭവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു.